ദില്ലിദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. 5 നിയമസഭകളിലേക്ക്, സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിയെ എങ്ങനെ നിർണ്ണയിക്കുവാൻ പോകുന്നു എന്നുള്ളത് വളരെ വ്യാപകമായ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ദില്ലിദാലി ഇന്ന് ആഗ്രഹിക്കുന്നത്. ദില്ലിദാലിയുടെ ശ്രോതാക്കൾക്ക് സുപരിചിതനായ അമൃതലാലാണ് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് അതിഥിയായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസ് ദിനപത്രത്തിന്റെ ഒപ്പീനിയൻ എഡിറ്ററാണ്. സ്വാഗതം അമൃതലാൽ ഒരിക്കൽ കൂടി ദില്ലിദാലിയിലേക്ക്.
താങ്ക് യു ഗോപാല.
ഈ 1975 എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കൂടി ജയപ്രകാശ് നാരായണൻ എന്ന വലിയ നേതാവിന്റെ പൊതു നേതൃത്വം അംഗീകരിച്ച് ഒന്നിച്ചു നിന്നതുപോലെ ഉണ്ടായിരുന്ന ഒരു അടിയന്തര സാഹചര്യം ഇന്ത്യയിൽ ഇല്ല എന്നാണോ? ഇനിയും പ്രാവർത്തികമാകാത്ത ഈ പ്രതിപക്ഷ ഐക്യം വിരൽ ചൂണ്ടുന്നത് എന്താണ്? 1975 അധികാരവും അധികാര കേന്ദ്രീകരണവും അതിനുശേഷം ഉണ്ടായ പ്രതിപക്ഷ ഐക്യ നിരയും ഇന്നത്തെ അധികാര കേന്ദ്രീകരണവും ഇന്നത്തെ പ്രതിപക്ഷ ഐക്യ നിരയും തമ്മിൽ വ്യതിരക്തമാക്കുന്ന ഘടകങ്ങൾ.
അടിയന്തരാവസ്ഥയുടെ നമ്മൾ 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. വായിച്ചറിവും അത് അനുഭവിച്ച ആളുകൾ പറഞ്ഞു കേട്ട അറിവുമാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ളത്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടറിവും വായിച്ചറിവും വെച്ച് നോക്കുമ്പോൾ അത് അതിന് പ്രത്യക്ഷത്തിലെ ഒരു ഭീതിയുടെ സാഹചര്യം അത് സൃഷ്ടിച്ചിരുന്നു. അത് അതിൻ്റെ പ്രത്യയശാസ്ത്ര പരിസരം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ സംഗതി അതല്ല. ഇപ്പോഴത്തെ അടിയന്തരാവസ്ഥ എന്നത് അടിയന്തരാവസ്ഥ സാഹചര്യമായിട്ട് കമ്പയർ ചെയ്യുന്നത് ആ പ്രത്യയശാസ്ത്ര പരിസരത്തിനോട് യോജിപ്പില്ലാത്ത ആളുകൾക്കാണ്. അത്തരത്തിലുള്ളൊരു ഒരു 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 അടി പിന്നെ നമുക്ക് 75 അടിയന്തരാവസ്ഥയുമായിട്ട് തുലനം ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളതെന്നുള്ളത് എല്ലാവരും പറയില്ല. കാരണം പ്രത്യക്ഷത്തിലൊരു അടിയന്തര നിയമപരമായിട്ടുള്ളൊരു അടിയന്തരാവസ്ഥ ഇല്ല. 2, ഈ പ്രത്യയശാസ്ത്രപരമായി ഈ ഭരിക്കുന്ന കക്ഷിയോട് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു സാഹചര്യം തോന്നിയൊന്നും വരില്ല. ഇതൊരു വലിയ വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന നിലപാട്, നമ്മൾ നിൽക്കുന്ന തറയുടെ പ്രത്യയശാസ്ത്ര സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ വീക്ഷണകോണം എന്താണെന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തെ നമ്മൾ മറ്റത് ഈ 75 സാഹചര്യമായിട്ട് വിലയിരുത്തുക.
ഇനി എനിക്ക് അടുത്ത ചോദ്യം എനിക്ക് ഉള്ളത് ഈ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ എന്നുള്ളൊരു ഒരു ഒരു വാചകം അമൃത് പറഞ്ഞ സ്ഥിതിക്ക് ഈ BJP ആശയ രാഷ്ട്രീയവും BJP ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകളിലെല്ലാം കാണുന്ന ഈ ലാഭരാഷ്ട്രീയവും ഇത് രണ്ടും കൂടി ഒന്നിച്ചു പോകുമ്പോൾ കോൺഗ്രസിന് അതിനോട് ചേർന്ന് പോകാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ?
കോൺഗ്രസിന് ഈ ഒരു വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ എന്നുള്ളത്, ഉദാഹരണത്തിന് ഏറ്റവും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ മുസ്ലിം സമുദായത്തിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്. അപ്പം അതാണ് ഒരു പക്ഷേ മറ്റേ ഈ BJP അല്ലെങ്കിൽ BJP റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഒരു രാഷ്ട്രീയ ഭൂമികയിൽ നിന്നും മറ്റ് ആളുകളെ വ്യത്യസ്തമാക്കുന്നത്. അതാണല്ലോ വലിയ വേർതിരിവ്. മറ്റ് പല കാര്യങ്ങൾക്കകത്തും സാമ്പത്തിക നയങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കകത്തും വലിയ വ്യത്യാസമൊന്നും ചിലപ്പോൾ കണ്ടുവന്ന് വരില്ല. ഒരു ഒരു ലാർജർ സെൻസിൽ ഒരു നിയോ ലിബറൽ മൊമെൻ്റ് ആണ്. ലോകമെമ്പാടും ഒരു വലതുപക്ഷവൽക്കരണത്തിൻ്റെ സന്ദർഭമാണ്. പ്രത്യേക തരത്തിലുള്ള ഒരു ദേശീയതയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയവും, സങ്കുചിത ദേശീയതയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയവും എല്ലായിടത്തും നമുക്ക് അതിൻ്റെ തിര പൊന്തി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പിന്നെ യൂറോപ്പിലായിരിക്കാം, അല്ലെങ്കിൽ അത് അർജന്റീനയിലായിരിക്കാം, അമേരിക്കയിൽ പോലും നമ്മളത് കാണുന്നതാണ്. അപ്പം അത്തരമൊരു ലോക സന്ദർഭം, ലോക സാഹചര്യം സത്യം പറഞ്ഞു കഴിയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന അധീശത്വ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ലോകമെമ്പാടുമുണ്ട്. അതിന് ബദൽ എന്ന അർത്ഥത്തിൽ വലിയ പ്രത്യയശാസ്ത്രങ്ങളോ വലിയ സ്വപ്നങ്ങളോ വലിയ ഉട്ടോപ്പികളോ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല ഇപ്പോൾ. അത് 70 80 കമ്മ്യൂണിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യലിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു ഒരു ഒരു മറ്റൊരു ലോകം സാധ്യമാണെന്നുള്ളൊരു ഒരു 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 ഡിബേറ്റ് ലോകമെമ്പാടും നടന്നിരുന്നു. ഇപ്പോഴത്തെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് മറ്റൊരു ലോകം സാധ്യമാണെന്ന് ആർക്കും തോന്നാത്ത രീതിയിൽ ഏകപക്ഷീയമാണ് ലോകമെമ്പാടും ഈ രാഷ്ട്രീയം. അതിൻ്റെ ഒരറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ സന്ദർഭത്തിനെ ഈ പറയുന്ന സങ്കുചിത രാഷ്ട്ര സങ്കുചിത ബി ജെ പിയെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബി ജെ പി മുമ്പോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ കമ്മ്യൂണലിസം മാത്രമല്ല, അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ അതിൻ്റെ ഒരു മൾട്ടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിനെ നമ്മൾ അതിനോടുള്ള പ്രതിപക്ഷം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു തീർച്ചയില്ല. ഒന്ന്, രണ്ടാമത്തെ നേരത്തെ ചോദിച്ച പോലെ ഇത് തങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തോന്നി ചോദിക്കുന്നവരുണ്ട്. മൂന്ന്, ഒരു വളരെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊരു ഒരു ഒരു വളരെ ലോക്കലായിട്ടുള്ള സന്ദർഭവും പ്രാദേശികമായിട്ടുള്ള സന്ദർഭവും ദേശീയമായിട്ടുള്ള സന്ദർഭവും അന്തർദേശീയമായിട്ടുള്ള സന്ദർഭവും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ കാര്യത്തിൽ പറയാവുന്നതാണ്. ഈ ഇൻ്റർനാഷണൽ കോണ്ടെക്സ്റ്റ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ പ്രാദേശികമായിട്ടും ദേശീയമായിട്ടുള്ള കാര്യം എടുക്കുമ്പോൾ ഇതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. കാരണം പല രാഷ്ട്രീയ പാർട്ടികൾക്കും ബി ജെ പി വിരുദ്ധരായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും കോൺഗ്രസിനെ ഒരു കോൺഗ്രസ് ഒരു പരിധിയിൽ കൂടുതൽ വളരരുത് എന്നൊരാവശ്യമുണ്ട്. കാരണം അവരുടെ പ്രാദേശിക രാഷ്ട്രീയത്തിന് സഹായം കോൺഗ്രസ് വളരാതിരിക്കുന്നതാകാം. ഇതിപ്പോൾ നമ്മൾ ഉത്തർപ്രദേശിൻ്റെ സാഹചര്യത്തിലായാലും ശരി, ബീഹാറിൻ്റെ സാഹചര്യത്തിലായാലും ശരി, വെസ്റ്റ് ബംഗാളിൻ്റെ സാഹചര്യത്തിലായാലും ഡൽഹിയിലും പഞ്ചാബിലും ആയാലും ഒക്കെ ഇന്ത്യ മുന്നണിക്ക് അകത്ത് ഈ കോൺട്രഡിക്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ദേശീയമായിട്ടുള്ള സാഹചര്യത്തിൽ, ദേശീയമായിട്ടുള്ള മുഹൂർത്ത സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു മുന്നണി, ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ഉണ്ടാക്കിയെടുക്കുക? അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രാദേശിക താല്പര്യങ്ങൾ എങ്ങനെ പരിഹരിക്കും? അല്ലെങ്കിൽ ഈ പറയുന്ന ലാർജർ നാഷണൽ നാഷണൽ കോൺട്രഡിക്ഷനിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ലോക്കൽ കോണ്ടെക്സ്റ്റ് നിങ്ങൾ സബ്സ്യൂം ചെയ്യുക നിങ്ങളുടെ രാഷ്ട്രീയം? ഇത്തരം കാര്യങ്ങൾക്ക് അകത്ത് ഇപ്പോഴും ഒരു തെളിവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടില്ല. മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നണി രാഷ്ട്രീയം നടന്നിട്ടുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു പക്ഷേ വെസ്റ്റ് ബംഗാളിലും ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ സാഹചര്യത്തിൽ. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ മുന്നണികൾക്ക് വലിയ സ്ഥിരതയൊന്നും ഉണ്ടായിട്ടില്ല. ബീഹാറിലെ മഹാഗഠബന്ധൻ്റെ കാര്യം നമുക്കറിയാം, അത് അതിന് അങ്ങനത്തെ ഒരു ഒരു ലോഞ്ചിറ്റിവിറ്റി ഉണ്ടായിട്ടില്ല. ഉത്തർപ്രദേശിലാണെങ്കിൽ ഒരിക്കലും കോലിഷൻസ് സ്റ്റേബിൾ ആയിട്ടില്ല. മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്രയിൽ പോലും ഒരു ബി ജെ പി ശിവസേന കോലീഷൻ നിലനിന്ന പോലെ മറ്റ് കോലീഷനുകൾക്ക് നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ മുന്നണി രാഷ്ട്രീയത്തിന് തന്നെ, മുന്നണി രാഷ്ട്രീയത്തിൻ്റെ തന്നെ പരിസരം ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തെക്കേ ഇന്ത്യക്ക് പുറത്ത്, തെക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ പോലും കേരളത്തിനും തമിഴ്നാട്ടിനും പുറത്ത് അത്തരത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലിൽ കൂടി ഒരു രാഷ്ട്രീയം നടത്തുക എന്ന് പറയുന്ന ഒരു സ്വഭാവം രാഷ്ട്രീയ പാർട്ടികൾക്കുമില്ല, രാഷ്ട്രീയത്തിനുമില്ല. അപ്പോൾ അത് ഈ ഇന്ത്യ മുന്നണി പോലെ ഒരു സംഗതിക്ക് ഒരു ക്ലാരിറ്റിയോടെ ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ഉണ്ടാക്കുന്നതിനകത്ത് വലിയ തടസ്സമാണ്. കാരണം അവർക്കത് പരിചയമുള്ളൊരു സംഗതിയല്ല. യു പി എ പോലെ ഒരു പോസ്റ്റ് ഇലക്ഷൻ കോലീഷൻ ആയിരുന്നു. ആ കോലീഷൻ അധിക ഭരണവുമായിട്ട് ബന്ധപ്പെട്ട്, അധികാരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഒരുമിച്ച് നിന്നതാണ്. പ്രത്യയശാസ്ത്ര താല്പര്യങ്ങളുടെ ഒരു സമന്വയം എന്നതിനേക്കാൾ ഏറെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു സന്ദർഭമായിട്ട് വേണം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി എയും യു പി എയും കാണേണ്ടത്.
പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഹിന്ദു സത്വബോധം ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണോ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്ക് ആളുകൾ പോയി വോട്ട് ചെയ്യുന്നത്?
അല്ല, ഇതിൽ രണ്ട് മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഈ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്നതിൽ 3 അവർ ജയിച്ചു. ആ പാർട്ടി ജയിച്ച 3 രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും, ഈ 3 എല്ലാ കാലത്തും ജനസംഘ രാഷ്ട്രീയത്തിൻ്റെ കാലം മുതൽക്ക് ബി ജെ പി അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സ്വാധീനമുണ്ടായിരുന്ന ഇടങ്ങളാണ്. അവിടുത്തെ രാഷ്ട്രീയം എല്ലാ കാലത്തും കോൺഗ്രസ് വേഴ്സസ് ഹിന്ദുത്വ ഫോഴ്സസ് എന്നുള്ള, അല്ലെങ്കിൽ ഒരു വലതുപക്ഷ പ്രകടമായ ഒരു വലതുപക്ഷ രാഷ്ട്രീയമായിരുന്നു പ്രതിപക്ഷത്ത് നിന്നിട്ടുള്ളത്. അത് അതിന് കാടറുണ്ടായിരുന്നു, എന്നാലും അത് ശക്തി പ്രാപിക്കുന്നത് 70 ശേഷമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടിയോടെയാണ് ഇവർ പലരും അധികാരത്തിലേക്ക് എടുക്കുന്ന രീതിയിൽ വലുതാകുന്നത് അവിടെ. പിന്നെ സ്വാഭാവികമായിട്ടും 80s 90s ജനത ഇത് കഴിഞ്ഞപ്പോൾ ബി ജെ പി ആണ് അവിടെ ആ സ്പേസിലേക്ക് കയറി വന്നത്. പക്ഷേ പ്രത്യയശാസ്ത്ര പരിസരം ജനസംഘം തന്നെ, ജനസംഘത്തിന് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം പണ്ടേ അവിടെ ഉണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ മെച്ചപ്പെട്ട സംഘടനയുള്ള ബി ജെ പി ആ പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങളെ മുൻനിർത്തിയിട്ട് കെട്ടുറപ്പോടെ ഉള്ളൊരു ക്യാമ്പയിൻ അവിടെ കാഴ്ചവെക്കുന്നു. മറുവശത്ത് അതിന് മുമ്പിൽ നിൽക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. തൻ്റെ ഗ്യാരണ്ടീസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത്തവണ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ പ്രാദേശികമായിട്ട് ബി ജെ പി ഒരു നേതാവിനെ മുമ്പോട്ട് വെച്ചില്ല, കളക്റ്റീവ് ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്നത്. പ്രധാനമന്ത്രിയായിരുന്നു പ്രധാനപ്പെട്ട ഗ്യാരണ്ടർ, വാഗ്ദാനങ്ങളുടെ ഗ്യാരണ്ടർ. ബി ജെ പിയുടെ പക്ഷത്ത് പക്കലും ഒരു ക്ഷേമരാഷ്ട്ര അല്ലെങ്കിൽ ഒരു ക്ഷേമ പദ്ധതികളുടെ ഒരു നിരയുണ്ടായിരുന്നു കോൺഗ്രസിനെതിരെ. കോൺഗ്രസ് മുന്നോട്ട് വെച്ച ക്ഷേമ പദ്ധതികൾക്ക് എതിരായിട്ട് ആ ഗ്യാരണ്ടികൾക്ക് മുൻനിന്നത് നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദിയുടെ വിശ്വാസ്യത വേഴ്സസ് കോൺഗ്രസിലെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ വിശ്വാസ്യത എന്നുള്ള രീതിയിൽ ഒരു ഇലക്ഷനായി മാറി. ഒന്ന്, രണ്ടു കൂട്ടരും ഈ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ രാജസ്ഥാനിലോ ഛത്തീസ്ഗഡിലോ ഭരണവിരുദ്ധ വികാരം എന്ന് വിളിക്കാവുന്ന ഈ മൂന്നിടത്തും വാസ്തവത്തിൽ ഒരു വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടെയൊക്കെ സഞ്ചരിച്ച ആളുകൾ പറഞ്ഞ് നമ്മൾ കേട്ടത്.
അതെ.
അപ്പം പിന്നെ കൂടുതൽ വെൽഫെയർ ആര് കൊടുക്കുന്നു? രണ്ടാമത് ആ വെൽഫെയർ കൊടുക്കുന്ന ആളുടെ വിശ്വാസ്യത എത്രത്തോളമുണ്ട്? ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നു. ഇത് ഇതിനകത്ത് കോൺഗ്രസിന് ഒരു വലിയ പോരായ്മയാണ്. മോദിയോളം മോദിക്ക് സമാനനായ ഒരു നേതാവ് അവർക്ക് ഇല്ല എന്നത് ഒരു പരിമിതിയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തലയെടുപ്പുള്ള ആളുകളാണ്. ബാഗേലായാലും ഭൂപേഷ് ബാഗേലായാലും ശരി, അശോക് ഗെഹ്ലോട്ടായാലും ശരി, ദിഗ്വിജയ് സിംഗും കമൽനാഥും ആയാലും ശരി. പക്ഷേ ഇവർക്ക് ഈ പറഞ്ഞ മാതിരിട്ടൊരു ബി ജെ പിയുടെ സംഘടനാ മികവിനോടോ നേതൃത്വ മികവിനോടോ ടാക്ടിക്കൽ മികവിനോടോ പടപൊരുതാവുന്ന തരത്തിലുള്ള ഒരു എന്താണ് ഒരു ഒരു സ്കിൽ സെറ്റ് അവരുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ മുൻനിർത്തിയിട്ടായിരുന്നില്ല ഈ മൂന്നിടത്തും ഇത്തവണ രാഷ്ട്രീയം നടന്നത്. പക്ഷേ നമുക്കറിയാം ബി ജെ പി എപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കുമ്പോഴും അതിൻ്റെ ഒരു ആധാരശ്രുതിയായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം ഉണ്ടാവും. കാരണം ആ സ്റ്റേജ് അവർ കഴിഞ്ഞു, ആ പ്രത്യയശാസ്ത്ര പരിസരം അവർ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് വീണ്ടും പറയേണ്ട ആവശ്യമില്ല.
ഈ മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോ രാജസ്ഥാനിൽ 2% തൊട്ടു താഴെയുള്ള ഒരു വോട്ടിംഗ് പെർസെന്റേജ് ഡിഫറൻസ് ഉള്ളൂ കോൺഗ്രസും ബി ജെ പി തമ്മിൽ. ഛത്തീസ്ഗഡിലാണെങ്കിൽ അത് ബി ജെ പിക്ക് 46.3% കോൺഗ്രസ് 42.2%. വലിയ വ്യത്യാസം എന്ന് പറയാവുന്നത് സത്യത്തിൽ അല്ല, വലിയ വ്യത്യാസം എന്ന് പറയുന്നത് സത്യത്തിൽ മധ്യപ്രദേശിലാണ്. ഛത്തീസ്ഗഡിൽ 4% ഉള്ളൂ, മധ്യപ്രദേശിൽ 8.6% വ്യത്യാസമുണ്ട്. പക്ഷേ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ വോട്ട് കുറയാതിരിക്കുകയും എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ അളവിൽ വോട്ട് കൂടുകയും ചെയ്തപ്പോൾ ആരുടെ വോട്ടാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത്? ഏത് വിഭാഗം ആളുകളുടെയാണ്? കോൺഗ്രസിന് വോട്ട് കുറയുന്നില്ല, പക്ഷെ ബി ജെ പിക്ക് വോട്ട്
കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഭാരതീയ ജന ബി ജെ പിയുടെ സോഷ്യൽ ബേസ് വികസിച്ചിട്ടുണ്ട്. അത് അധികാരം കിട്ടിയതുകൊണ്ട് മാത്രമല്ല, അവർ വളരെ പ്രായോഗികമായ അർത്ഥത്തിൽ അവരുടെ സോഷ്യൽ ബേസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമം അടിസ്ഥാന തലത്തിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്, RSSനെ മുൻനിർത്തി തന്നെ. അപ്പോൾ അവരുടെ ട്രഡീഷണൽ വോട്ടർമാരല്ലാത്ത, ട്രഡീഷണൽ വോട്ടർമാരായിട്ട് സാധാരണ പറയാറുള്ള അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ടാണ്. അതിന് പുറമെ അവർക്ക് ധാരാളമായി 90s മണ്ഡലിനോടുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ ഒരു മണ്ഡലൈസേഷൻ ബി ജെ പിക്ക് അകത്ത് നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉമാഭാരതി മധ്യപ്രദേശിലെ നേതൃത്വത്തിൽ വരുന്നത്, പിന്നെ കല്യാൺ സിംഗ് ഉത്തർപ്രദേശിൽ വരുന്നത്. അപ്പം അത്തരത്തിലുള്ള നേതാക്കളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന വളരെ ഒരു വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ബി ജെ പിയുടെ പക്ഷത്തു നിന്ന് 90s മുതൽക്കൊണ്ട്. അപ്പം അത് നേതാക്കളുടെ കാര്യത്തിനകത്ത് മാത്രമല്ല, പിൽക്കാലത്ത് അത് ഒരു മണ്ഡലിനെ കൗണ്ടർ ചെയ്ത ഒരു രീതി മണ്ഡൽ പാർട്ടികൾക്ക് സോഷ്യൽ ജസ്റ്റിസ് പഴയ ലോഹ്യായിട്ട് ഭാഗമായി വന്നിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് പാർട്ടികൾ ചെയ്ത ഒരു അവർക്ക് പറ്റിയ ഒരു അപകടം ഒരു ഒരു ജാതിയിലേക്ക് പല ജാതികളുടേതായിട്ടുള്ള സോഷ്യലിസ്റ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഒറ്റജാതി പാർട്ടികളായി ഇത് പലതും ചുരുങ്ങി. ഒറ്റജാതി ഒറ്റ കുടുംബം. ഇതിനെ ബി ജെ പി കൗണ്ടർ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിയുകയാണെങ്കിൽ ഈ ഏറ്റവും ശക്തമായിട്ടുള്ള ന്യൂമറിക്കലി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒ ബി സി കമ്മ്യൂണിറ്റി, ഇപ്പോൾ ഉത്തർപ്രദേശിലാണ് യാദവർ, ബീഹാറിൽ യാദവരാണ്. അപ്പം ഈ യാദവേതര ഒ ബി സി വിഭാഗങ്ങളുമായിട്ട് ഒരു നീക്കുപോക്കിന് ബി ജെ പി തയ്യാറായി. അവർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾ അഡ്രസ് ചെയ്യുക, അധികാര ശ്രേണിയിൽ അവരെ ഉൾപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഒരു
നിതീഷ് കുമാർ
ജനാധിപത്യവൽക്കരണം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു ജാതി രാഷ്ട്രീയം.
നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഈ പുതുതായിട്ട് വന്ന ബി ജെ പി കോൺഗ്രസ് ഏറ്റെടുത്ത ഈ പുതിയ മണ്ഡൽ കാലത്തിന്റെ തുടക്കം എന്ന് വിചാരിച്ച ആ ഒരു രാഷ്ട്രീയ നീക്കം ഈ സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസിനെ സഹായിച്ചില്ല.
ഞാൻ ആദ്യം പറഞ്ഞതിന്റെ മുഴുപ്പിച്ചോട്ടെ, ഈ സോഷ്യൽ ബേസിന്റെ കാര്യം പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഛത്തീസ്ഗഡിൽ എടുക്കുക. ഛത്തീസ്ഗഡ് ഒരു ആദിവാസികളുടെ സംസ്ഥാനം എന്നുള്ള രീതിയിൽ ഉണ്ടായ ഒരു മധ്യപ്രദേശിൽ നിന്ന് മാറിയുണ്ടായ സംസ്ഥാനമാണ്. വലിയ അളവിൽ ആദിവാസി ജനത അവിടെ ഉണ്ട്. അവർ പ്രധാനമായിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ തെക്കൻ ഛത്തീസ്ഗഡിലെ ബസ്തറും വടക്ക് സർഗുജയിലുമാണ്. ഈ രണ്ടിടത്തും ബി ജെ പിയാണ് ജയിച്ചത്. കാരണം ഈ നേരത്തെ പറഞ്ഞ മാതിരിട്ട് ഒരു കാസ്റ്റ് സെൻസസിനെ മുൻപിൽ വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം പറഞ്ഞപ്പോൾ, ഒ ബി സി രാഷ്ട്രീയം പറഞ്ഞപ്പോൾ, നിങ്ങളുടെ കോർ വോട്ടർമാരായിരുന്ന ആദിവാസികളെ നിങ്ങൾ അവഗണിച്ചു. അവർക്കല്ല മുൻഗണന അവിടെ കിട്ടിയത് ഛത്തീസ്ഗഡിലെ. ആ വോട്ടുകൾ ബി ജെ പിയുടെ ശ്രമഫലമായിട്ട് തന്നെ ആ പക്ഷത്തേക്ക് പോയി. അപ്പൊ അവരുടെ ഇടയിൽ അവർക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള തരത്തിലുള്ള ഒരു ഹൈന്ദവ രാഷ്ട്രീയം ബി ജെ പി ചിട്ടപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. സമാനമായിട്ടുള്ള സ്ഥിതി രാജസ്ഥാനിലുണ്ട്. പുതിയ ദളിത് പുതിയ ഈ നമ്മൾ 1980കളിലും 90കളിലും ഒക്കെ ഉയർന്നു വന്ന ദളിത് രാഷ്ട്രീയം പോലൊരു പുതിയ ആദിവാസി രാഷ്ട്രീയം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അതായത് പഴയ കോൺഗ്രസിന്റെ പേട്രണേജ് സിസ്റ്റത്തിനകത്തു നിന്നുകൊണ്ടുള്ള ആദിവാസി വോട്ടുകൾ കോൺഗ്രസ് പറയുന്ന ഒരു നേതാവിനെയൊക്കെ കൈമാറുക എന്നതിന് പകരം അതേ സമുദായത്തിനകത്തു നിന്ന് തന്നെ പാർട്ടികൾ ഉണ്ടാകുന്നു. ഭാരതീയ ട്രൈബൽ പാർട്ടി, ഗോണ്ട് പാർട്ടി, ഇത്തരത്തിലുള്ള പുതിയ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാകുന്നുണ്ട്. അവർ വോട്ട് പിടിക്കുന്നുണ്ട്. അവർ പിടിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ഒരു കാലത്ത് കോൺഗ്രസിന് പോയിരുന്ന വോട്ടുകളാണ്. അതിൽ ചില വോട്ടുകൾ ബി ജെ പിക്ക് പോകുന്നുണ്ട്. ഇത്തരത്തിലൊരു ഈ കോൺഗ്രസിന്റെ സോഷ്യൽ ബേസ് ചിന്ന ഭിന്നമാകുകയും ബി ജെ പിയുടെ സോഷ്യൽ ബേസ് വലുതാകുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ അതായിരിക്കണം ഒരുപക്ഷെ ഈ പറയുന്ന 2% നാല് ശതമാനത്തിലോ ഉള്ള വിടവ് ഒരുപക്ഷെ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഒരു അടിത്തറയിലുള്ള ഒരു വോട്ട് ബേസുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമായിരിക്കണം.
ഈ തെരഞ്ഞെടുപ്പ്
പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണത്. ഏറ്റവും കൂടുതൽ നമ്മൾ അറിയുള്ളൂ.
ഈ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ഒരു പാഠം ആണ് ഇപ്പോ അമൃത് പറയുന്നത്. അതായത് ഈ കോൺഗ്രസിന്റേത് എന്ന് പരമ്പരാഗതമായിട്ട് വിശ്വസിച്ചിരുന്ന പോന്നിരുന്ന ഒരു സോഷ്യൽ ബേസ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര പരിസരത്തിൽ ഒരുപക്ഷെ പ്രവേശനമില്ലാതിരുന്ന വലിയൊരു സോഷ്യൽ ബേസ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ പരമ്പരാഗതമായിട്ട് കേരള മലയാളിയും കേരള സമൂഹവും ഭാരതീയ ജനതാ പാർട്ടിയെ കാണുന്ന ആ രീതിയിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ്.
വാസ്തവത്തിൽ കേരളത്തിൽ പോലും ബി ജെ പിയുടെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു മാറ്റം എനിക്ക് തോന്നുന്നു കുറേശായിട്ട് അവിടെ നടക്കുന്നുണ്ട്. കാരണം ഒരു റിയാലിറ്റിയാണ് ഈ ഹിന്ദു എന്ന അംബ്രല്ല വോട്ട് ഇന്ന് ഇന്ത്യയിൽ ഒരു റിയാലിറ്റിയാണ്. അതിൽ അത് പല അതിന്റെ ജാതിശ്രേണിതമായിട്ടുള്ള ഒരു അതിന്റെ പ്രത്യേകതകളെ മറികടന്നുകൊണ്ട് അവർക്ക് പല പല കമ്മ്യൂണിറ്റികളുമായിട്ട് ഔട്ട്റീച്ച് നടത്താൻ സാധിക്കുകയും ഹിന്ദു എന്ന ഐഡന്റിറ്റി എന്ന സ്വത്വത്തിന്മേൽ ഒരു വോട്ട് ബാങ്ക് ഒരു സൃഷ്ടിച്ചെടുക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ വോട്ട് ബാങ്കിനെ അവർ ദേശീയതയുമായിട്ട് ബന്ധിപ്പിക്കുന്നു, അവരുടെ കാഴ്ചപ്പാടിലുള്ള ദേശീയതയുമായിട്ട് ബന്ധിപ്പിക്കുന്നു, അവരുടെ കാഴ്ചപ്പാടിലുള്ള ക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു 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 ചെയിൻ ഓഫ് ഇവന്റ്സ് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. നമ്മൾ കാണാതിരുന്നു കൂടാതെ സോഷ്യൽ ബേസ് വർദ്ധിച്ചു വർദ്ധിച്ചതിൽ പല ഘടകങ്ങളുണ്ട്. അതിലെ ഈ പറയുന്ന സർക്കാരിന്റെ പദ്ധതികൾ മൂലം ആളുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തെ പോലും അവരത് രാഷ്ട്രീയ വോട്ടായിട്ട് മാറ്റുന്നുണ്ട്.
ഉദാഹരണത്തിന്
കാറ്റഗറിയെ പറ്റി നമ്മൾ കേൾക്കുന്ന വിഷയമാണ് ലാഭാർത്ഥി എന്നുള്ള പേരില്.
അതെ അതെ അതെ.
ഈ ലാഭാർത്ഥി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയ വോട്ട് ഒരു പ്രത്യക്ഷമായിട്ട് ഒരു പ്രത്യയശാസ്ത്രപരമായി ഹിന്ദുത്വ രാഷ്ട്രീയമായിട്ട് യോജിച്ചു പോകുന്ന ആളൊന്നും ആവണമെന്നില്ല. സ്ത്രീകള് വലിയ അളവിൽ സ്ത്രീകളുടെ വോട്ട് കോൺഗ്രസിന് പോയിക്കൊണ്ടിരുന്ന സ്ത്രീകളുടെ വോട്ട് ഇപ്പൊ ബി ജെ പിക്ക് വരുന്നുണ്ട്. കാരണം അത് റേഷൻ സംവിധാനം മെച്ചപ്പെടുത്തിയതിനൊക്കെ ഒരു വലിയ കാരണമാണ്. സ്ത്രീകളുടെ ഇടയിൽ മോദിയുടെ പോപ്പുലാരിറ്റിക്ക് ഒരു പ്രധാന കാരണം ഈ പറഞ്ഞ മാതിരിട്ട് ഗ്യാസ് സിലിണ്ടർ പിന്നെ രണ്ടാമത്തെ ഗ്യാസ് കുറ്റി കിട്ടിയോ എന്നുള്ളതല്ല വിഷയം. ആദ്യത്തെ ഗ്യാസ് കുറ്റിയെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം പിന്നെ എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇതാ ഗ്യാസ് തരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ അതിന്റെ പ്രതിപക്ഷത്തിന്റെ കൗണ്ടർ ഹേ ഈ ഗ്യാസ് ഒന്നും വരാൻ പോകുന്നില്ല, നിങ്ങൾക്ക് രണ്ടാമത്തെ കുറ്റി കിട്ടില്ല എന്നുള്ളതാണ്.
അപ്പൊ
അവര് പറയുന്നത് ഒരു ഒരു കുറ്റിയെങ്കിലും ഇയാൾ തന്നല്ലോ എന്നാണ്. രണ്ടാമത്തെ കുറ്റി വരുമ്പോ പിന്നെ ആലോചിക്കാം, അറ്റ്ലീസ്റ്റ് അയാൾ ഒരു കുറ്റിയെങ്കിലും തരാൻ തയ്യാറാണ്, നിങ്ങൾ എന്ത് തന്നു. ഈ ചോദ്യത്തിന് ഫലപ്രദമായിട്ട് മറുപടി പറയാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപകടത്തിലായി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾ. ബി ജെ പി പറയുന്നതിനകത്ത്
നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഹരീഷ് ദാമോദരൻ ഇന്നലെ എഴുതിയ ലേഖനം ഞാൻ വായിക്കുകയായിരുന്നു. മധ്യപ്രദേശിൽ കാർഷിക രംഗത്ത് ശിവരാജ് സിംഗ് ചൗഹാൻ നടത്തിയ വലിയ ശ്രമങ്ങളുടെയും വിജയങ്ങളുടെയും വിള കൊയ്യുകയാണ് ബി ജെ പി അവിടെ ചെയ്തത് കണ്ടിരുന്നത്.
മാത്രമായിരിക്കില്ല, മാത്രമല്ല കാരണം സി ഏറ്റവും അടിസ്ഥാനമായിട്ട് അവരുടെ അസ്ഥിവാരം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രീയം തന്നെയാണ്. ആ അസ്ഥിവാരത്തിൻ്റെ മേലുള്ള എടുപ്പുകളെല്ലാം കെട്ടിപ്പടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ മാതിരിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളും അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഒരു സി നമ്മൾ എല്ലാം കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ ഒരു ഒരു ആസ്പിറേഷണൽ അല്ലെങ്കിൽ ഒരു ഹോപ്പിൻ്റെ രാഷ്ട്രീയം, ഒരു ഒരു പ്രതീക്ഷയുടെ രാഷ്ട്രീയമാണ് എപ്പോഴും മോദി പറയുന്നത്. അതിൻ്റെ അടിത്തട്ടിൽ എന്താണ്, അതിൻ്റെ അടിത്തട്ടിനെ കുറിച്ചൊന്നും ആളുകൾ പലപ്പോഴും
പക്ഷേ
ആലോചിക്കാറില്ല.
ഹോപ്പിന്റെ
പ്രത്യേകിച്ച് നിങ്ങൾ
രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു നിൽക്കുകയാണ് ഒരു വലിയ മുസ്ലിം ന്യൂനപക്ഷ സമുദായം എന്നുള്ളത്.
ഈ ക്വസ്റ്റ്യൻ പ്രതിപക്ഷം അഡ്രസ് ചെയ്യുന്നില്ലല്ലോ. ഈ മൂന്നിടത്ത് എലക്ഷൻ നടന്നു, മൂന്നിടത്ത് അല്ലെ, പിന്നെ തെലങ്കാനയിൽ ഒഴിച്ച് മറ്റൊരിടത്ത് മുസ്ലിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറല്ലല്ലോ.
തയ്യാറല്ല.
ഒരു വലിയ സമുദായം, ഒരു ഒരു 15% ഇന്ത്യയുടെ ജനസംഖ്യയുടെ 15% വരുന്ന ഒരു സമുദായത്തെ, ഒരു സമൂഹത്തിനെ രാഷ്ട്രീയമായിട്ട് പാർശ്വവൽക്കരിക്കുകയാണ്. നിങ്ങൾ സീറ്റ് കൊടുക്കുന്നില്ല. ഈ മൂന്നിടത്തും ഒറ്റ മുസ്ലിം കാൻഡിഡേറ്റ് പോലും BJP ഉണ്ടായിരുന്നില്ല. അപ്പോൾ BJP വലിയ അളവിൽ മുസ്ലിം ഔട്ട്റീച്ച് നടത്തുന്നുണ്ട്. മുസ്ലിം സമുദായത്തിനകത്ത് പിന്നോക്കം നിൽക്കുന്ന പസ്മണ്ഡ മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റും ഔട്ട്റീച്ചും ഒക്കെ നടക്കുന്നു. പക്ഷേ അവരെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുക, അതായത് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമുദായമുണ്ട്. ആ സമുദായത്തിനെ കുറിച്ച് പിന്നെ ജനാധിപത്യം പറയുന്ന പ്രതിപക്ഷത്തിന് പറയാൻ തയ്യാറല്ല. നിങ്ങളുടെ കൺവിക്ഷന്റെ പ്രശ്നം കൂടിയിട്ടായിട്ട് ആളുകൾ വ്യാഖ്യാനിക്കില്ലേ അത്? മുസ്ലിം
തീർച്ചയായിട്ടും
സമുദായം നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇതേ പ്രതിപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്യുന്നുള്ള വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ഇപ്പോഴും എടുത്തു പറയുന്ന ഒരു 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 കോൺഗ്രസിന്റെ പതനത്തിന് കാരണമായി പലരും എടുത്തു പറയാറുള്ളൊരു വാചകം, അന്ന് UPയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു രാജ്യത്തിലെ റിസോഴ്സസിൻ്റെ ആദ്യത്തെ അവകാശികൾ അവിടുത്തെ ന്യൂനപക്ഷമാണെന്ന് മൻമോഹൻ സിംഗ് എനിക്ക് പറയുകയുണ്ടായി. ഇത് സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ആളുകൾ കൂട്ടിയാറുണ്ട്. ഇതാണ് BJP, ഇത് BJP പിന്നെ അവരുടെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു തുടങ്ങി. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെ ഇത്തരം ഈ മൻമോഹൻ സിംഗ് പറഞ്ഞതെന്താണെന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഒരിക്കലും പ്രതിപക്ഷത്തിൻ്റെ വശത്തു നിന്നും ഒരു 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 നീക്കം ഉണ്ടായിട്ടില്ല. ഭാരത് ജോഡോ യാത്രയിലാണ് വാസ്തവത്തിൽ വേറൊരു തരം ഒരു ഓൾട്ടർനേറ്റ് ഹോപ്പ് രാഷ്ട്രീയം രാഹുൽ ഗാന്ധി പറഞ്ഞത്. നേരിട്ട് ഈ ഈ മുസ്ലിം പാർശ്വവൽക്കരണത്തിൻ്റെ വിഷയം എടുക്കാതെ തന്നെ സ്നേഹത്തിൻ്റെ മൊഹബത് കി ദുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലായി എന്താ പറയുന്നതെന്നുള്ളത്. പക്ഷെ അതല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ ഈ ചോദ്യം ഉയർത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറല്ല. നമ്മൾ വേറൊരു ജനാധിപത്യത്തെ മുന്നോട്ട് വെക്കുന്നു എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ആ ജനാധിപത്യത്തിലും ഈ ചോദ്യത്തിന് സ്ഥലമില്ലെങ്കിൽ ഇത് ഇത് ഇതെങ്ങനെ ഏത് ഭാഷയിൽ പറയണമെന്നുള്ളതാണ് വിഷയം. കാരണം നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതെങ്ങനെ പറയുന്നു എന്നുള്ളതും വിഷയമാണല്ലോ. ഈ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഈ പറയുന്ന പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് പോളറൈസേഷൻ ധ്രുവീകരണത്തിന് കാരണമാകാത്ത രീതിയിൽ നിങ്ങൾ ഈ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ അവതരിപ്പിക്കും? മൈനോറിറ്റി പിന്നെ BJPയുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അപകടം അത് മെജോറിറ്റേറിയനിസമാണ്. അതിൽ ഒരു വലിയ ന്യൂനപക്ഷത്തിന് ഇടം കൊടുക്കാൻ അവർ തയ്യാറല്ല. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് ഭൂരിപക്ഷത്തിന്, ഈ ഭൂരിപക്ഷം ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളും കമ്മ്യൂണലാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് നമ്മൾ ആ ഈ പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഇതിനകത്തുള്ള നൈതികതയിൽ ഇതിനകത്ത് ഇതിന് ഇതൊരു നൈതിക ചോദ്യം കൂടിയാണല്ലോ.
അത് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസ്.
അവർക്ക് ഇത് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല.
അങ്കലാപ്പിലാണ് അവര്. ഞാൻ വേറൊരു അടുത്ത് ചോദ്യം എനിക്ക് ചോദിക്കാനുള്ള, ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് നടന്ന സമയങ്ങളിൽ പഴയകാല അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയ കാലയളവിൽ പോലും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറി മറിഞ്ഞതുമൊക്കെ. പക്ഷേ അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാൻ ഇനി സമയമുണ്ടോ? പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ന് പറയും, ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പോലും നരേന്ദ്രമോദി പ്രഭാവം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഉടനടി വരാൻ പോകുന്ന ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനങ്ങളിലും മൊത്തത്തിലും ഒരു ഒരു വലിയ രാഷ്ട്രീയ മാറ്റം അമൃത്ലാൽ പ്രതീക്ഷിക്കുന്നുണ്ടോ?
ഞാനിതിനെ ഒരു ഇന്ത്യൻ ഇന്ത്യയെ മൊത്തം എടുക്കുകയാകുമ്പോൾ 543 സീറ്റുകൾ, ഇതിൽ ഒരു മൂന്ന് ഒരു പുതിയ ഫോൾട്ട് ലൈനുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, നർമ്മദയ്ക്ക് തെക്കോട്ട് ഒരു ഫോൾട്ട് ലൈൻ ഉണ്ട്, ഉത്തർപ്രദേശിന് കിഴക്കോട്ട്, കിഴക്കൻ ഇന്ത്യ, മൂന്ന് പ്രദേശങ്ങളും വളരെ ഡിഫറെന്റ് വ്യത്യസ്തമായിട്ടാണ് ബി ജെ പി രാഷ്ട്രീയത്തിനോട് പ്രതികരിക്കുന്നത്. അതിൽ ഈ ഹിന്ദി മേഖലയിൽ, ഹിന്ദി ബെൽറ്റ് എന്ന് വിളിക്കുന്ന മേഖലയിൽ ഏതാണ്ട് 220 സീറ്റുകളുണ്ടാവും. ആ സീറ്റുകളിൽ പഞ്ചാബിലെ 13 സീറ്റും ജമ്മു ആൻഡ് കശ്മീരിലെ 7 സീറ്റും 20 സീറ്റ് ഒഴിച്ചു നിർത്തി കഴിയുകയാണെങ്കിൽ മറ്റിടങ്ങളിൽ ബി ജെ പിയുടെ സ്വാധീനം വളരെ കൂടുതലാണ്. ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും, ഡൽഹിയിലും പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും ഒഴിച്ചു കഴിയുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പിയാണ്. ബി ജെ പിയുടെ പിന്നെ ആ പ്രദേശത്തെ പ്രദേശത്തിന് മനസ്സിലാകുന്ന ഭാഷയിലാണ് മോദി സംസാരിക്കുന്നത്, മോദിയുടെ രാഷ്ട്രീയം റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്. ഈ സ്ഥലത്ത് ഒരു ഒരു പ്രതിപക്ഷത്തിന് എന്തെങ്കിലും രീതിയിൽ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയാൻ ഇനി സമയമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ മാതിരിയിട്ട് ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പറയാനൊക്കില്ല എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളാണ് ഉണ്ടാകുന്നത്, നമുക്ക് അറിഞ്ഞുകൂടാത്ത രീതിയിൽ ഒരു സൈലന്റ് വോട്ട് അടിത്തട്ടിലുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ സ്ഥലത്ത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും ആളുകൾ ബി ജെ പിയോടുള്ള, ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും വോട്ട് ചെയ്യുക. ഈ നമ്മൾ തെക്കോട്ട് വരികയാണെങ്കിൽ 180 സീറ്റ് വരും മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. ഞാൻ ഇതിനകത്ത് കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടകം, മഹാരാഷ്ട്രം ഇത്രയും സ്ഥലങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ സീറ്റുകളിലെ സന്ദർഭം വ്യത്യസ്തമാണ്. ഇവിടെ ഒരുപക്ഷെ
വേറൊരു തരത്തിൽ ചോദിച്ചാൽ, ജമ്മു ആൻഡ് കാശ്മീർ, മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് ഇത്രയും സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് നിന്നാൽ, ഈ പ്രതിപക്ഷം കേന്ദ്രീകരിച്ച് നിന്നാൽ അവർക്ക് അനുകൂലമായ ഒരു 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 സാഹചര്യം ഉണ്ടാകുമോ?
അല്ല, ഞാനിതിനെ ബ്ലോക്കുകളായിട്ടാണ് കാണുന്നത്. ഈ പറഞ്ഞ നർമ്മദയ്ക്ക് തെക്കൊരു ബ്ലോക്ക്, നർമ്മദയ്ക്ക് മുകളിൽ ഒരു ബ്ലോക്ക്, കിഴക്കൻ ഇന്ത്യയിൽ വേറൊരു ബ്ലോക്ക്, അതായത് ഒഡീസ, ജാർഖണ്ഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഈ ബ്ലോക്കുകൾ ഡിഫറെൻ്റ് ആയിട്ടാണ് വോട്ട് ചെയ്യുക. ആ ഡിഫറെൻ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ബി ജെ പി ജയിക്കില്ലെന്നോ ബി ജെ പിക്ക് സ്വാധീനത ഇല്ലെന്നോ ഒന്നും അല്ല ഈ പറയുന്നത്. താരതമ്യേന നമ്മൾ ഈ വടക്കൻ പ്രദേശങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ബി ജെ പി വിചാരിക്കുന്ന രീതിയിൽ ചിലപ്പോൾ സീറ്റുകൾ നേടിയെന്ന് വരില്ല. കാരണം ഈ വടക്കേ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ നേരത്തെ വടക്കൻ ബ്ലോക്ക്, നർമ്മദയ്ക്ക് മുകളിലുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതാണ്ട് പിന്നെ 90% സീറ്റും ബി ജെ പിയുടെ കയ്യിലാണ് ഓൾറെഡി. അവിടെ ബി ജെ പിക്ക് ഇനി കൂട്ടുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ വെസ്റ്റ് ബംഗാളിൽ 20 സീറ്റ് നേടിയിരുന്നു, ബീഹാറിൽ ഒരുപാട് സീറ്റുകൾ നേടിയിരുന്നു. ഇത് വീണ്ടും ഇവർക്ക് ശക്തമായിട്ടൊരു ഇന്ത്യ ആയി കഴിയുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ജാർഖണ്ഡിലും അത്തരം ഒരു സാഹചര്യം ബി ജെ പിക്ക് 2019 സാഹചര്യം ബി ജെ പിക്ക് വീണ്ടും പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ചോദ്യം. സമാനമായിട്ടുള്ളൊരു ചോദ്യം നമുക്ക് ഈ നർമ്മദയ്ക്ക് തെക്കുള്ള മഹാരാഷ്ട്രയിലെ 45 സീറ്റോ മറ്റോ ആണ് NDA 2019 നേടിയത്. അത് എല്ലാവരും പറയുന്നുണ്ട് അത് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കർണാടകത്തിൽ 28 26 സീറ്റിൽ ബി ജെ പി ജയിക്കുകയുണ്ടായി 2019. അത് സംഭവിക്കണം എന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ വളരെ കെട്ടുറപ്പോടെ വ്യക്തമായിട്ട് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ, വ്യക്തമായിട്ട് തങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്ന് പറഞ്ഞ് ആളുകളെ കൺവിൻസ് ചെയ്യിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ പോരാട്ടം, വലിയ ഒരു കോൺടെസ്റ്റ് നമ്മൾ 2024 കണ്ടു എന്ന് വരാം.
ഇനി നമുക്ക് 10 കൂടെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുശേഷം രണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ, മൂന്നെന്ന് ഞാൻ പറയും. ഒന്ന് മമതാ ബാനർജി കോൺഗ്രസിന്റെ ജമീന്ദാരി സ്വഭാവം മാറ്റണം എന്ന് പറയുന്നു. അഖിലേഷ് യാദവ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടുകൂടി ഈഗോ രാഷ്ട്രീയത്തിന്റെ അവസാനമായി എന്ന് പറയുന്നു. നിതീഷ് കുമാറും ഏതാണ്ട് സമാനമായ നിലപാടുകൾ എടുക്കുന്നു. ഈ ഇന്ത്യ ബ്ലോക്ക് ഇന്റെ ഭാവി എങ്ങനെയാണ് അമൃത് കാണുന്നത്?
ഇവർ ഈ ബ്ലോക്കായിട്ട് തന്നെ തുടരും, കാരണം ഇവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല.
ഉത്തർപ്രദേശിൽ കോൺഗ്രസ് എന്തുതരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നാണ് നമ്മൾ കാണുന്നത്.
അല്ല, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയാണ് ഏറ്റവും മോശമായിട്ട് ഇൻസൾട്ട് ചെയ്തത് കോൺഗ്രസ്. കമൽനാഥ്,
അതെ,
അഖിലേഷ്, വകിലേഷ് എന്നൊക്കെ പറഞ്ഞത് ആകെ 5 സീറ്റേ ചോദിച്ചുള്ളൂ. 230 സീറ്റില്
കൊടുക്കാവുന്നതായിരുന്നു.
പ്രത്യേകിച്ച് ഉത്തർപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലാണ് സമാജ്വാദി പാർട്ടിക്ക് സ്വാധീനമുള്ളത്. ഒരു പക്ഷേ അവിടെ ഒരു വലിയ വ്യത്യാസം അവരുണ്ടാക്കിയേനെ. അവരുമായിട്ടൊരു ഒരു മുന്നണി ഉണ്ടായിരുന്നുവെങ്കിൽ
അതെ
അത് ചെയ്തില്ല. പക്ഷേ ഈ അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി വളരെ വേഗം തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസിനെ കൊണ്ട് പ്രയോജനം ഉണ്ടായേക്കാം ഉത്തർപ്രദേശിലെന്ന്.
അതെ
അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഈഗോയുടെ സാധനം കഴിഞ്ഞു, ആ ദാറ്റ് എപ്പിസോഡ് ഈസ് ഓവർ, നൗ
ഓ
ലെറ്റ്സ് മൂവ് ഓൺ എന്നുള്ളതാണ് അഖിലേഷിൻ്റെ
അതെ അതെ അതെ
നിലപാട്.
ആ
ഒരുപക്ഷെ അതിന് കാരണം തെലങ്കാനയിലെ റിസൾട്ട് ആയിരിക്കാം.
ആ
തെലങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചതിൻ്റെ പുറകിലുള്ള ഒരു വലിയ കാരണം
മുസ്ലിം വോട്ടിന്റെ
ഹൈദരാബാദിന് പുറത്തുള്ള മുസ്ലിം വോട്ട് വലിയ അളവിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു.
അത്
അത് പടിഞ്ഞാറൻ യു പിയിലും യു പിയിൽ ഉടനീളം 20% മുസ്ലിം വോട്ടർമാരുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ അഖിലേഷിന് വളരെ, പ്രത്യേകിച്ചും BSP ഗണ്യമായ അളവിൽ ശോഷിച്ചിരിക്കെ ഈ വോട്ട് വളരെ പ്രധാനമാകും. ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ 20% കൺസോളിഡേഷൻ ഏതാണ്ട് ഉറപ്പാണ്. പിന്നെ ആ 20% പ്ലസ്സിലായിരിക്കും ഇവർ സ്റ്റാർട്ട് ചെയ്യുക യു പിയിൽ. അത് അഖിലേഷിന് മനസ്സിലാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അഖിലേഷിന് നിങ്ങൾക്ക് 80 സീറ്റുകളുണ്ട് യു പിയിൽ. ആ 80 സീറ്റുകളിൽ മത്സരിക്കാൻ സമാജ്വാദി പാർട്ടിക്ക് താല്പര്യമൊന്നും ഉണ്ടാവണമെന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശിൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല, ബീഹാറിലും അത്തരത്തിലുള്ള സാധ്യതയില്ല. ഈ രണ്ടിടത്തും നേരത്തെ പറഞ്ഞ സാമൂഹ്യ ജാതി സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തിന് വേരോട്ടമുള്ളതാണ്. ജാതി സെൻസസ് പറയുകയാണെങ്കിൽ BJP എന്തുകൊണ്ട് അതിന് നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നുള്ള ചോദ്യം BJPയുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് OBC ജാതികളുടെ ഇടയിൽ ചോദിച്ചേക്കാം. ഇത്തരം ഒരു ചോദ്യം ഉണ്ടാകാനായിട്ടുള്ള രാഷ്ട്രീയം രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ ഛത്തീസ്ഗഡിലോ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. യു പിയിലും ബീഹാറിലും കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് ആളുകൾ കൺസിഡർ ചെയ്യും, മറ്റിടങ്ങളിൽ അങ്ങനെ അല്ല. അപ്പൊ ഈ ആ അർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിയായിട്ട് തന്നെ നിൽക്കാനാണ് സാധ്യത, അതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ബീഹാറിലും എന്തൊക്കെ പറയുകയാണെങ്കിൽ അവസാനം ആര് നേതാവ് എന്നുള്ളതിനെ ചുറ്റിയിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. പക്ഷേ അവർക്കും അറിയാം ഈ ഒരു നേതൃത്വം വേണമെന്ന് അവകാശപ്പെടുന്ന നിതീഷ് കുമാറിന് ആകെ കിട്ടാൻ മത്സരിക്കാൻ സാധ്യതയുള്ള 15 സീറ്റിലാണ്, അത് കൂടുതലില്ലല്ലോ. അപ്പോൾ അത് ഇതൊരു നെഗോസിയേഷൻ ടാക്ടിക് ആകാനാണ് സാധ്യത. വെസ്റ്റ് ബംഗാളിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. 42 സീറ്റുണ്ട് അവിടെ. മമതയുടെ ഒരു എതിരാളിയാണ് കോൺഗ്രസ്.
അതെ,
കോൺഗ്രസും CPMഉം ഒരുമിച്ചാണ് അവിടെ മത്സരിക്കുന്നത്.
അതെ,
ആ അർത്ഥത്തിൽ കോൺഗ്രസിനെ അല്പം താഴ്ത്തിക്കെട്ടുക, ഇരുത്തി കാണിക്കുക എന്നുള്ളത് മമതയുടെ പ്രാദേശികമായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ്. അപ്പൊ അവർക്ക് കോൺഗ്രസിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും അവിടെ ഉണ്ടെന്ന് എനിക്ക്
അത്
തോന്നുന്നില്ല.
മാത്രമല്ല, അവിടെ ഇപ്പൊ പ്രധാന മത്സരം തൃണമൂൽ കോൺഗ്രസ് BJP ആയിട്ടാണല്ലോ. CPMഉം
ഒരർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം എന്നത് പിന്നെ CPMഉം പ്രതിപക്ഷ, തൃണമൂൽ വേഴ്സസ് പ്രതിപക്ഷമാണ് ബംഗാളിലെ രാഷ്ട്രീയം.
അതെ,
ആ പ്രതിപക്ഷ വോട്ട് BJPക്കും ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുമായി സ്പ്ലിറ്റ് ആകുന്നതാണ് തൃണമൂലിന് നല്ലത്. ആ അർത്ഥത്തിലെ അവർക്ക് സ്വാഭാവികമായിട്ട് അവർ ഇൻവെസ്റ്റഡ് അല്ല ഇന്ത്യ മുന്നണിയില്.
ഇനി എന്റെ അവസാനത്തെ ചോദ്യം, ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോൾ പോലും നരേന്ദ്രമോദി എന്ന പ്രഭാവത്തിന് ഈ പ്രത്യേകിച്ച് പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ പ്രധാനമന്ത്രി ഉണ്ടാക്കാൻ പോകുന്ന കോളിളക്കത്തിനെ അഭിമുഖീകരിക്കുവാനുള്ള ശേഷി ഇന്ത്യ ബ്ലോക്കിന് ഉണ്ടായിരിക്കുക ആ പ്രഭാവത്തിന്?
നരേന്ദ്രമോദിക്ക് മറുപടി പറയാനായിട്ട് ഇന്ത്യ മുന്നണി പോയി കഴിയുകയാണെങ്കിൽ അത് എവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനുള്ള സമയവുമില്ല, അതിനുള്ള കേൾപ്പും ഈ നേതാക്കൾക്കില്ല. ഇതിന് BJP പറയുന്ന രാഷ്ട്രീയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് മറ്റൊരു പൊളിറ്റിക്സ് ഓഫ് ഹോപ്പ് മുന്നോട്ട് വെക്കാൻ, മറ്റൊരു പൊളിറ്റിക്സ് ഓഫ് ആസ്പിറേഷൻ മുന്നോട്ട് വെക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയണം. മൂന്ന് കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവർക്ക് 2019 പറഞ്ഞ ന്യായ് എന്ന് പറയുന്ന വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ചിട്ടുള്ള സങ്കല്പം, അതൊരു പോസിറ്റീവ് അജണ്ടയാണ്. ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് മറ്റൊരു ജനാധിപത്യ ഇന്ത്യ സാധ്യമാണ്, അത് ഗാന്ധിയിൽ നിന്നും നെഹ്റുവിൽ നിന്നും അംബേദ്കറിൽ നിന്നും പെരിയാറിൽ നിന്നും ഒക്കെ എടുക്കുന്ന മുന്നണിക്ക് അതിനുള്ള ഇവർ ഈ പറയുന്ന ആളുകളെയൊക്കെ ക്ലെയിം ചെയ്യാവുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പേരുകൾ ആ മുന്നണിക്കുണ്ട്. അത്തരത്തിലുള്ളൊരു ജനാധിപത്യത്തിൻ്റെ കാര്യം പറയാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തത് ഈ പറഞ്ഞ ജാതി രാഷ്ട്രീയം, അത് പോസിറ്റീവായിട്ടുള്ളൊരു സ്പിന്നിൽ പറയാൻ സാധിക്കണം. എന്തുകൊണ്ട് ജാതി രാഷ്ട്രീയം പറഞ്ഞു? അത് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനല്ല, ജനാധിപത്യത്തിലെ ഒരു പ്രധാന സംഗതിയാണ് വേണ്ട രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ എല്ലാ സമുദായങ്ങൾക്കും ഉണ്ടായിരിക്കുക എന്ന അർത്ഥത്തിലാണ് കാസ്റ്റ് സെൻസസ്. അതാണ് ജാതികളെ തമ്മിൽ മത്സരിപ്പിക്കാനോ പോരടിക്കാനോ അല്ല എന്ന് പറയാൻ സാധിക്കണം. ഇപ്പം ഈ മൂന്ന് വിഷയങ്ങളും ഈ ഇന്ത്യ മുന്നണി എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതും കൂടി അനുസരിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി എന്ത് പറയുന്നു എന്നുള്ളത് പോലെ തന്നെ എങ്ങനെ പറയുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ രാഷ്ട്രീയത്തില്. എനിക്ക് തോന്നുന്നു ഇത് ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും ഇവർ പറയാൻ സാധിക്കുക. ഇവർ ഒരേപോലെ തന്നെ ഇത് പറയുമോ? ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് ഇവരുടെ മുന്നണിക്കകത്തും ഇവരുടെ രാഷ്ട്രീയ പാർട്ടിക്കകത്തും തന്നെ പിന്തുണയുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പോൾ ജാതി സെൻസസിനെ കുറിച്ച്.
ഈ അമൃത് പറയുന്ന ഈ മൂന്ന് പോയിന്റ്സ് ഒരു പൊതുവേദി എന്ന നിലയിൽ ഇന്ത്യ ബ്ലോക്ക് മുന്നോട്ട് വെച്ച് ഇനിയുള്ള ചുരുക്കം മാസങ്ങളിൽ ഒരു ഒരുമിച്ച് നിന്നുള്ള ഒരു ഒരു പ്രവർത്തന മണ്ഡലം ഉണ്ടായി വന്നില്ലെങ്കിൽ അത് പ്രയാസമായിരിക്കും. എനിക്ക് ഈ അറ്റ് ദ മൊമെന്റ് യുനോ എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വരുമോ എന്നുള്ള ഒരു ഒരു പ്രതീക്ഷ എനിക്കില്ല. അത് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വിഷമമുള്ള കാര്യമാണ് അത്. ഏതായാലും അമൃത് മുന്നോട്ട് വെച്ച് വരുന്ന ആശയം വെച്ച് നോക്കുമ്പോൾ, എന്നാൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായി വരാനുള്ള ഒരു ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഈ ഒരു നോട്ടിൽ നമുക്ക് ഈ സംഭാഷണം നിർത്താം തൽക്കാലം. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം. തിരക്ക് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ വൈകിയ സമയത്ത് ഇത്രയും സമയം ദില്ലി തലയ്ക്ക് നൽകിയതിലായി
താങ്കിങ് യു. സന്തോഷം. ഓക്കെ.